ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ദക്ഷിണാഫ്രിക്കയിലെ ജോനാസ്ബർഗിൽ ഇന്ന് ആരംഭിക്കുന്ന G20 നേതൃ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന രാവിലെ ആരംഭിക്കും. ശബരിമലയിലെ തിരക്ക് നിയന്ത്രണം ഉൾപ്പെടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ രാവിലെ പമ്പയിൽ അവലോകന യോഗം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം രാവിലെ 9 ഗോഹട്ടിയിൽ തുടങ്ങും. കാഴ്ചാ പരിമിതരുടെ വനിതാ ലോകകപ്പ് ക്രിക്കറ്റിന്റെ ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ വിശദമായി. G20 നേതൃ ഉച്ചകോടി ഇന്ന് ദക്ഷിണാഫ്രിക്കയിലെ ജോനാസ്ബർഗിൽ ആരംഭിക്കും. ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ വൈകിട്ട് ജോനാസ്ബർഗിലെത്തി. 3 ദിവസത്തെ ഉച്ചകോടിയുടെ എല്ലാ സെഷനിലും പ്രധാനമന്ത്രി സംബന്ധിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
ഗ്ലോബൽ സൌത്ത്, സുസ്ഥിര വികസനം, കാലാവസ്ഥ, ഊർജ്ജ പരിവർത്തനം, ആഗോള ഭരണ പരിഷ്കാരങ്ങൾ തുടങ്ങിയ പ്രധാന വിഷയങ്ങളിൽ ഇന്ത്യയുടെ നിലപാട് നരേന്ദ്രമോദി ഉച്ചകോടിയിൽ വ്യക്തമാക്കും. ഐക്യദാർഢ്യം, സമത്വം, സുസ്ഥിരത എന്നതാണ് ഉച്ചകോടിയുടെ പ്രമേയം. 2014 അധികാരമേറ്റ ശേഷം അദ്ദേഹം പങ്കെടുക്കുന്ന 12th G20 ഉച്ചകോടിയാണിത്. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായി അദ്ദേഹം ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. ഉച്ചകോടിക്കിടെ മറ്റ് ഏതാനും നേതാക്കളുമായും അദ്ദേഹം ഉഭയകക്ഷി ചർച്ച നടത്തും. ഇന്ത്യ അധ്യക്ഷസ്ഥാനത്ത് ഉണ്ടായിരുന്ന 2023 ആഫ്രിക്കൻ യൂണിയനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ G20 സംഘടനയിൽ ഉൾപ്പെടുത്തിയത്.
ഭാരതീയ കലാ മഹോത്സവത്തിന്റെ 2nd പതിപ്പ് രാഷ്ട്രപതി ദ്രൌപദി മുർമു സെക്കന്ദരാബാദിലെ ബെല്ലാരത്ത് ഉദ്ഘാടനം ചെയ്തു. വിവിധ പ്രദേശങ്ങളുടെ സാംസ്കാരിക വൈവിധ്യം എല്ലാവരും അറിഞ്ഞിരിക്കണമെന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ഭാരതീയ കലാ മഹോത്സവ അടക്കം പരിപാടികൾ രാജ്യത്തിന്റെ സാംസ്കാരിക വൈവിധ്യത്തെക്കുറിച്ച് കൂടുതലറിയാൻ അവസരമൊരുക്കുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയോടനുബന്ധിച്ച് ക്രിയേറ്റീവ് മൈൻഡ്സ് ഓഫ് ടുമോറോ 2025 5th പതിപ്പ് കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ യുവ ചലച്ചിത്ര പ്രവർത്തകർക്കിടയിലെ സംവിധായകരെയും അഭിനേതാക്കളെയും തിരക്കഥാകൃത്തുക്കളെയും കണ്ടെത്തുന്ന വേദിയാണ് ക്രിയേറ്റീവ് മൈൻഡ്സ് ഓഫ് ടുമോറോ. 125 യുവതാരങ്ങളാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന രാവിലെ ആരംഭിക്കും. റിട്ടേണിംഗ് ഓഫീസർമാർ എല്ലാ പത്രികകളും പരിശോധിച്ച് അർഹരായവരുടെ പട്ടിക തയ്യാറാക്കുന്നതോടെ സ്ഥാനാർത്ഥികളുടെ അന്തിമചിത്രം തെളിയും. തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി പ്രതിനിധി സ്മിതി എം പള്ളുരുത്തി.
പത്രികകളുടെ സൂക്ഷ്മ പരിശോധന കൂടി കഴിയുന്നതോടെ പ്രചാരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാകും. രാവിലെ 10 മുതൽ ആരംഭിക്കുന്ന സൂക്ഷ്മ പരിശോധനാ വേളയിൽ സ്ഥാനാർത്ഥി, തെരഞ്ഞെടുപ്പ് ഏജന്റ്, നിർദ്ദേശകൻ എന്നിവർക്ക് പുറമെ സ്ഥാനാർത്ഥി എഴുതി നൽകുന്ന ഒരാൾക്ക് കൂടിയാവും പ്രവേശനമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒന്നിലധികം പത്രികകൾ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവയെല്ലാം ഒരുമിച്ചെടുത്താകും പരിശോധന നടത്തുക.
തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 1,80,580 സ്ഥാനാർത്ഥികൾ 1,64,427 പത്രിക സമർപ്പിച്ചതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. സ്ഥാനാർത്ഥികളിൽ സ്ത്രീകളാണ് മുൻപന്തിയിൽ 57,227. സ്ഥാനാർത്ഥികളിൽ 51,352 പേർ പുരുഷന്മാരും ഒരാൾ ട്രാൻസ്ജെൻഡറുമാണ്. തിങ്കളാഴ്ച വൈകിട്ട് 3 വരെ പത്രിക പിൻവലിക്കാം. അതിനുശേഷം റിട്ടേണിംഗ് ഓഫീസർ സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും. മലയാള അക്ഷരമാലാ ക്രമത്തിലായിരിക്കും സ്ഥാനാർത്ഥികളുടെ പേര് പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത്. റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസിലും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഓഫീസുകളിലും സ്ഥാനാർത്ഥികളുടെ പട്ടിക പരസ്യപ്പെടുത്തും. ഇന്നലെ വൈകിട്ടോടെ ഡിജിറ്റൈസ് ചെയ്ത എന്യൂമറേഷൻ ഫോമുകളുടെ എണ്ണം 20,00,000 മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. വിതരണം ചെയ്ത ഫോമുകളുടെ 7.15% വോട്ടർമാർ ഓൺലൈനായി 45,000 ഫോമുകളും സമർപ്പിച്ചു. വോട്ടർമാരെ കണ്ടെത്താൻ കഴിയാത്ത ഫോമുകളുടെ എണ്ണം 100,000 കവിഞ്ഞു. 100% ഡിജിറ്റൈസേഷൻ പൂർത്തീകരിച്ച BLOമാരെ വീഡിയോ കോൺഫറൻസിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അഭിനന്ദിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം രാവിലെ തിരുവനന്തപുരത്ത് ചേരും. മാസ്കറ്റ് ഹോട്ടലിലെ യോഗത്തിൽ ദേശീയ സംസ്ഥാന പാർട്ടികളുടെ പ്രതിനിധികൾ പങ്കെടുക്കും. ശബരിമലയിലെ തിരക്ക് നിയന്ത്രണം ഉൾപ്പെടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ രാവിലെ മന്ത്രി VN വാസുവിന്റെ നേതൃത്വത്തിൽ പമ്പയിൽ അവലോകന യോഗം ചേരും. മന്ത്രിമാരും ദേവസ്വം ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുക്കും. ശബരിമലയിൽ നവംബർ 16 നട തുറന്ന ശേഷം ഇതുവരെ 5,00,000 തീർത്ഥാടകർ ദർശനം നടത്തിയതായി കണക്കുകൾ കാണിക്കുന്നു. ഇന്നലെ വൈകിട്ട് 7 വരെ 4,94,151 പേരാണ് ദർശനത്തിന് എത്തിയത്. തിരുവനന്തപുരം ഉൾപ്പെടെ ആകാശവാണി, ദൂരദർശൻ കേന്ദ്രങ്ങളിൽ കോപ്പി എഡിറ്റർമാരുടെ 1 വർഷത്തെ കരാർ നിയമനത്തിന് പ്രസാർഭാരതി അപേക്ഷ ക്ഷണിച്ചു. തിരുവനന്തപുരം ദൂരദർശനിൽ 2 ഒഴിവും ആകാശവാണിയിൽ 1 ഒഴിവുമുണ്ട്. ബിരുദവും മുഖ്യധാരാ മാധ്യമങ്ങളിൽ 5 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം രാവിലെ 9 ഗോഹട്ടിയിൽ ആരംഭിക്കും. ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കായിരുന്നു വിജയം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന പരമ്പര ഈ മാസം 30 ആരംഭിക്കും. കാഴ്ചാ പരിമിതരുടെ വനിതാ ലോകകപ്പ് ക്രിക്കറ്റിന്റെ ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ കൊളംബോയിൽ നേരിടും. രണ്ടാം സെമിയിൽ നേപ്പാൾ പാകിസ്ഥാനെയും നേരിടും. 23 ഫൈനൽ. ഗ്രൂപ്പ്തല മത്സരങ്ങളിൽ നിന്ന് ഇന്ത്യ, നേപ്പാൾ, പാകിസ്ഥാൻ, ഓസ്ട്രേലിയ ടീമുകൾ സെമിയിലെത്തിയിട്ടുണ്ട്. സംസ്ഥാന സീനിയർ വോളിബോൾ വനിതാ ഫൈനലിൽ തിരുവനന്തപുരം ഇന്ന് പാലക്കാടിനെ നേരിടും. വയനാട് ചുള്ളിയോടാണ് മത്സരം. സെമിയിൽ എതിരില്ലാത്ത 3 സെറ്റുകൾക്ക് കോഴിക്കോടിനെ തകർത്താണ് തിരുവനന്തപുരത്തിന്റെ ഫൈനൽ പ്രവേശം. തൃശൂരിനെ പരാജയപ്പെടുത്തിയാണ് പാലക്കാട് ഫൈനലിലെത്തിയത്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ തൃശൂർ മാജിക് എഫ് സി തിരുവനന്തപുരം കൊമ്പൻസ് മത്സരം സമനിലയിൽ പിരിഞ്ഞു. തൃശൂരിൽ ഇരു ടീമുകളും ഓരോ ഗോളടിച്ചു. ചാമ്പ്യൻസ് ബോട്ട് ക്ലബ് ലീഗിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന കായംകുളം ജലോത്സവം ഇന്ന്. 3 ഹീറ്റ്സിലായി 9 ജലരാജാക്കന്മാർ കായംകുളം കായലിലെ മത്സരത്തിൽ പങ്കെടുക്കും. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ ലക്ഷ്യസൻ പുരുഷ സിംഗിൾസ് സെമിഫൈനലിൽ പ്രവേശിച്ചു. ഇന്ത്യയുടെ തന്നെ ആയുഷ് ഷെട്ടിയെയാണ് ലക്ഷ്യസൻ തോൽപ്പിച്ചത്. സെമിയിൽ ഇന്ന് തൈവാൻ താരം ടി സി ചൌവിനെ സെൻ നേരിടും. ഏഷ്യാകപ്പ് റൈസിംഗ് സ്റ്റാർസ് 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് സൂപ്പർ ഓവറിൽ പരാജയം. ബംഗ്ലാദേശ് എയോടാണ് ഇന്ത്യയുടെ തോൽവി. വിഴിഞ്ഞം തുറമുഖത്തെ രാജ്യത്തിന്റെ ഔദ്യോഗിക അന്താരാഷ്ട്ര സീ പോർട്ടുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി. വിഴിഞ്ഞത്തിന് ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് പദവിയും നൽകിയിട്ടുണ്ട്. വിഴിഞ്ഞത്തിന്റെ വളർച്ചയെ ത്വരിതപ്പെടുത്താൻ ഈ അംഗീകാരം സഹായിക്കും. ദേശീയ ക്ഷീരദിനത്തിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും മറ്റന്നാൾ മുതൽ 3 ദിവസം മിൽമ ഡയറികൾ സന്ദർശിക്കാം. രാവിലെ 9:30 മുതൽ വൈകിട്ട് 4:30 വരെയാണ് സന്ദർശന സമയം. ധവള വിപ്ലവത്തിന്റെ പിതാവ്, കോഴിക്കോടുകാരൻ കൂടിയായ വർഗീസ് കുര്യന്റെ ജന്മദിനമായ നവംബർ 26 രാജ്യം ദേശീയ ക്ഷീരദിനം ആചരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി മിൽമ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന പരിപാടികൾ കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യും. 5th പി ഗോവിന്ദപിള്ള ദേശീയ പുരസ്കാരം വൈകിട്ട് തിരുവനന്തപുരത്ത് പ്രശസ്ത സംഗീതജ്ഞൻ ടി എം കൃഷ്ണയ്ക്ക് സമ്മാനിക്കും. പി ഗോവിന്ദപിള്ള 13th ചരമവാർഷികാചരണത്തിന്റെ ഭാഗമായി സെനറ്റ് ഹാളിൽ ചേരുന്ന യോഗത്തിൽ CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബി പുരസ്കാരം സമ്മാനിക്കും. 3 ലക്ഷം രൂപയും പ്രശസ്തിപത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിൽ പുതുതായി നിയമിതരായ 2 മെത്രാന്മാർ ഇന്ന് അഭിഷിക്തരാകും. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിലാണ് അഭിഷേക ചടങ്ങ്. തിരുവനന്തപുരം മേജർ അതിരൂപത സഹായ മെത്രാൻ മോൺസിഞ്ഞോർ യുഹാനോൻ കുറ്റിയിൽ, യൂറോപ്പിലെ മലങ്കര കത്തോലിക്ക സഭയുടെ അപ്പസ്തോലിക വിസിറ്റേറ്റർ മോൺസിഞ്ഞോർ കുര്യാക്കോസ് തടത്തിൽ എന്നിവരാണ് മെത്രാന്മാരായി അഭിഷിക്തരാകുന്നത്. തിരുവനന്തപുരം ഭീമാപ്പള്ളി ഉറൂസ് ഇന്ന് ആരംഭിക്കും. നഗരസഭാ പരിധിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സംസ്ഥാന ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയായിരിക്കും. KSEBയുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ ഓഫീസുകൾക്കും അവധി ബാധകമായിരിക്കും. December 2 ഭീമാപ്പള്ളി ഉറൂസ്. കണ്ണൂർ ജില്ലാ സ്കൂൾ കലോത്സവം ഇന്ന് സമാപിക്കും. 851 കണ്ണൂർ നോർത്ത് ഉപജില്ല മുന്നേറ്റം തുടരുകയാണ്. 787 മട്ടന്നൂർ ഉപജില്ലയാണ് 2nd. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
കണ്ണൂർ നഗരത്തിൽ കലയുടെ വർണ്ണവസന്തം വിരിയിച്ചാണ് ജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിരിതാഴുന്നത്. ദ്രുതതാള നൃത്ത ചുവടുകൾ കൊണ്ട് സമ്പന്നമായ വേദികൾ, അഭിനയ മികവിൽ പ്രേക്ഷക ഹൃദയം കീഴടക്കുന്ന കുരുന്നുകൾ, ആലാപന മികവിൽ കലാസ്നേഹികളുടെ മനം കവരുന്ന പ്രതിഭകൾ, കലയെ നെഞ്ചേറ്റുന്ന കണ്ണൂരിലെ ജനതയ്ക്ക് മുന്നിൽ അവർ ആടിയും പാടിയും തങ്ങളുടെ സർഗാത്മകത തുറന്നു കാണിക്കുകയാണ്. 15 വേദികളിലായി ഒരുക്കിയ കലോത്സവത്തിൽ പങ്കെടുക്കാനായി ജില്ലയിലെ 15 ഉപജില്ലകളിൽ നിന്ന് 9000 പ്രതിഭകളാണ് കണ്ണൂർ നഗരത്തിലെത്തിയത്. നിറഞ്ഞു കവിഞ്ഞ ആസ്വാദക വൃന്ദവും കലോത്സവത്തിന്റെ പകിട്ട് വർദ്ധിപ്പിക്കുകയാണ്.
മാവേലിക്കര ചങ്ങന്നൂർ ഭാഗത്ത് റെയിൽവേ പാലത്തിലെ അറ്റകുറ്റപ്പണിയെ തുടർന്ന് ഇന്ന് കോട്ടയം വഴി പോകേണ്ട 8 ട്രെയിനുകൾ ആലപ്പുഴ വഴി തിരിച്ചുവിടും. തിരുവനന്തപുരം ചെന്നൈ സൂപ്പർഫാസ്റ്റ്, നേത്രാവതി ട്രെയിനുകൾ ഇവയിൽ ഉൾപ്പെടുന്നു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ദക്ഷിണാഫ്രിക്കയിലെ ജോനാസ്ബർഗിൽ ഇന്ന് ആരംഭിക്കുന്ന G20 നേതൃ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന രാവിലെ ആരംഭിക്കും. ശബരിമലയിലെ തിരക്ക് നിയന്ത്രണം ഉൾപ്പെടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ രാവിലെ പമ്പയിൽ അവലോകന യോഗം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം രാവിലെ 9 ഗോഹട്ടിയിൽ തുടങ്ങും. കാഴ്ചാ പരിമിതരുടെ വനിതാ ലോകകപ്പ് ക്രിക്കറ്റിന്റെ ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.